കളിയാടുന്ന സുരക്ഷിതമായ ഒരു ജീവിതത്തെ പറ്റി സ്വപ്നം കാണാത്ത മനുഷ്യരില്ല. പക്ഷെ ലോകത്തെവിടെയും ഈ മനുഷ്യരുടെ തന്നെ പ്രവർത്തനപരമായി അശാന്തിയും അസമാധാനവുമാണ് കണ്ടുവരുന്നത്. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ സ്ഥിതിയും അനുദിനം പരിതാപകരമായി കൊണ്ടിരിക്കുകയാണ്. ഭീകരവും തീവ്രവുമായ കൂട്ടക്കൊലപാതകങ്ങളുടെയും വർഗീയ കലാപങ്ങളുടെയും ഞെട്ടിക്കുന്ന വാർത്തകൾ ശ്രവിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നേരം പുലരുന്നത്. സമാധാനം എന്ന ഈ ആശയം നമുക്കിന്ന് അജ്ഞാതമായിരിക്കുകയാണ്. സമാധാന ദൌത്യങ്ങളുമായി രംഗത്ത് വന്ന മതങ്ങളെല്ലാം ഇന്ന് അക്രമത്തിന്റെയും വിപ്ലവത്തിന്റെയും പര്യായങ്ങളായി മാറിയിരിക്കുന്നു. വേദപുസ്തകങ്ങളും രുദ്രാക്ഷമാലകൾ പിടിച്ചിരുന്ന പുരോഹിതന്മാരുടെയും സന്യാസിമാരുടെയും അനുയായികൾ ഇന്ന് വാളും തോക്കും ഏന്തി നിൽക്കുന്ന കാഴ്ചയാണ് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത്. മാനിഷാത പാടിയ മഹർഷിക്ക് പകരം മതയാളിയെപ്പോലെ കൊടുവിളി നടത്തുന്ന നേതാക്കന്മാരെയാണ് മതവിഭാഗങ്ങളുടെ മുൻപന്തിയിൽ നാം കണ്ടുവരുന്നത്. വാസ്തവത്തിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങളുമായി രംഗപ്രവേശം ചെയ്ത മതങ്ങളൊക്കെ എങ്ങനെയാണ് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ തിരിച്ചടികൾ ഏറെയുണ്ടായിട്ടും സമാധാനത്തിന്റെ നിറകുടങ്ങളായി നിലകൊണ്ട ശ്രീരാമനും ശ്രീ യേശുവും മുഹമ്മദ് നബിയുമൊക്കെ എങ്ങനെയാണ് കലാപകാരികളുടെയും വർഗീയവാദികളുടെയും ആവേശമായി മാറിയത്? തീർച്ചയായും നമ്മളുടെയെല്ലാം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സമാധാനം പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാം ഉള്ളിൽ നിന്ന് സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ചില ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരം അന്വേഷിച്ചു ചെല്ലുന്ന നിഷ്പക്ഷരായ അന്വേഷകന് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം അതെന്താണെന്ന് വെച്ചാൽ മതത്തിന്റെ അന്തസ്ത്തയും യഥാർത്ഥ മൂല്യങ്ങളും ജനങ്ങൾ വിസ്മരിച്ചു കളഞ്ഞു എന്നതാണ്. ഓരോ മനുഷ്യരും മുറുകെ പിടിക്കുന്ന വേദഗ്രന്ഥങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന വിഷയങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള അജ്ഞത സാമാന്യ ജനങ്ങളിൽ നാം കണ്ടുവരുന്നു. മതത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ അവർ വിസ്മരിച്ചു കളഞ്ഞു. ഈ മതം അല്ലെങ്കിൽ വേദ പുസ്തകങ്ങളിലെ ഉള്ളടക്കം തങ്ങളുടെ ജീവിത സംതൃപ്തിക്കായി സ്വീകരിക്കുന്നതിന് പകരം അതിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ആവേശം കൊള്ളുന്ന ജനീഭാഗത്തെയാണ് നമ്മൾ എവിടെയും കണ്ടുവരുന്നത്. സ്വന്തം മതം ജീവിത സംതൃപ്തിക്ക് വേണ്ടി സ്വീകരിക്കുകയും അതനുസരിച്ച് തന്റെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മതവിശ്വാസിയേക്കാൾ അന്യമതവിരോധം പ്രകടിപ്പിക്കുകയും അന്യമതത്തെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് വാസ്തവത്തിൽ ഭക്തിമാർഗം സിദ്ധിച്ച അല്ലെങ്കിൽ ഒരു യഥാർത്ഥ മതാളിയായി ഇന്ന് മനുഷ്യൻ വിലയിരുത്തപ്പെടുന്നത്. ഇവിടെയാണ് വാസ്തവത്തിൽ നാം അത്ഭുതം കണ്ടെത്തുന്നത്. മതത്തിന്റെ യഥാർത്ഥ സന്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ചും നമ്മൾ നിലകൊള്ളുന്ന മതങ്ങളുടെ അടിസ്ഥാന ആശയങ്ങളെ സംബന്ധിച്ചുമുള്ള പഠനവും ഇതര മതങ്ങളെ സംബന്ധിച്ചുള്ള അവബോധവും ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതിനുവേണ്ടി അടുക്കാനും അറിയാനും പരസ്പരം മനസ്സിലാക്കാനുമുള്ള ഈ തരത്തിലുള്ള സംഗമങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പരിപാടികൾ അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും മതത്തെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളും അവസരങ്ങളുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു മതവിരോധിയാക്കുന്നത് അല്ലെങ്കിൽ മതത്തെ സംബന്ധിച്ചുള്ള വെറും ആവേശകരമായ ഒരു ധാരണ മാത്രമായിരിക്കും പലപ്പോഴും ചിലരെ വർഗീയവാദിയാക്കി മാറ്റുന്നതും എന്ന് കണ്ടെത്താൻ കഴിയുന്നു. ഇവിടെ പ്രധാനമായും എനിക്ക് സംസാരിക്കുവാനുള്ള വിഷയം ഇസ്ലാം മതം സമാധാനത്തിന് നൽകുന്ന ഊന്നലിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ സമാധാനത്തിന്റെ സന്ദേശം എന്നതിൽ ഇസ്ലാമിന് എന്ത് പ്രസക്തിയാണുള്ളത്, അല്ലെങ്കിൽ സമാധാനം എന്ന വിഷയത്തിനോട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളോട് പ്രതിപാദിക്കുവാൻ വാസ്തവത്തിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ തന്നെ നടത്തേണ്ടി വരും. എനിക്ക് അനുവദിച്ചിരിക്കുന്ന നിശ്ചിതമായ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയം മുഴുവനും പ്രതിപാദിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് പ്രധാനമായും ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചുള്ള അമുസ്ലിങ്ങളായ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ അകറ്റുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം സമാധാനത്തിന്റെ സന്ദേശമാണ്. സുരക്ഷിതത്വവും സമാധാനവും ശാന്തിയും കെട്ടുറപ്പുമുള്ള ഭദ്രമായ ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടുന്ന എല്ലാ നിയമനിർദ്ദേശങ്ങളും ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരാൾക്ക് കണ്ടെത്താൻ സാധിക്കും. സമാധാനം എല്ലാ രംഗത്തും നിലനിൽക്കുവാൻ വേണ്ടി മനസ്സമാധാനം, വ്യക്തിയുടെ സമാധാനം, കുടുംബത്തിന്റെ സമാധാനം, സമൂഹത്തിന്റെയും ഗോത്രത്തിന്റെയും സമാധാനം, സർവോപരി രാജ്യത്തിന്റെ സമാധാനം എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു ജീവിത വ്യവസ്ഥയായി ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സമാധാനം എന്ന സന്ദേശമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് അവർ അഭിവാദ്യം ചെയ്യുന്നു. എന്താണ് ഈ അഭിവാദ്യത്തിന്റെ അർത്ഥം? അസ്സലാമു അലൈക്കും, ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ. ഇതൊരു പ്രാർത്ഥനയാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഈ സമാധാനം അവർ കൈമാറുകയാണ്. ഇത് കേൾക്കുമ്പോൾ വഅലൈക്കും അസ്സലാമു റഹ്മത്തുള്ളാ വബറകാത്തു എന്ന് അദ്ദേഹം ഈ കേൾക്കുന്ന മനുഷ്യൻ പ്രത്യഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ സ്വർഗവാസികളായ ആളുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഈ അഭിവാദ്യ രീതിയും ഈ സലാമാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സ്ഥലത്ത് പറയുന്നുണ്ട്. സത്യവിശ്വാസികളും തൽക്കർമ്മ നിരതരുമായ മനുഷ്യരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ സ്വർഗവാദികൾ കേൾക്കുന്ന സന്ദേശം അല്ലെങ്കിൽ അഭിവാദ്യം ഈ ശാന്തിഗീതം തന്നെയാണ്, അസ്സലാമു അലൈക്കും എന്നുള്ളത്. ഈ സന്ദേശവുമായി വന്ന പ്രവാചകന്മാര് തന്നെ അവരെല്ലാം സമാധാനത്തിലാണ്, അല്ലെങ്കിൽ സമാധാനത്തിന്റെ സന്ദേശവാഹകർ, സമാധാന ദൂതന്മാരായിരുന്നു അവർ, ദൈവദൂതന്മാർ സമാധാനത്തിന്റെ സന്ദേശവാഹകരായിരുന്നു എന്ന് ഖുർആൻ ചില സ്ഥലത്ത് പറയുന്നുണ്ട്. സലാമു അലാ നൂഹ്, സലാമു അലാ ഇബ്രാഹിം, സലാമു അലാ മൂസ വ ഹാറൂൻ, സലാമു അലാ ഇയാസീൻ തുടങ്ങി ചില പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെല്ലാം സമാധാനത്തിന് വേണ്ടി ഇഴക്കുന്നവരാണ്, ദൈവത്തിന്റെ ശാന്തിയും സമാധാനവും അവർക്കെന്നും ഉണ്ടാകട്ടെ എന്ന് ഖുർആൻ പല സ്ഥലത്ത് പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. സമാധാനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലൂടെയെല്ലാം നമ്മൾ കാണുന്നത്. അതേപോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ദിവസത്തിൽ അഞ്ചു നേരം നമസ്കരിക്കുന്ന, കൃത്യമായും അഞ്ചു നേരം നമസ്കരിക്കുന്ന മനുഷ്യൻ തന്റെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. തന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിലകൊള്ളുന്ന മനുഷ്യൻ കാണുവാനും സമാധാനത്തിന്റെ സന്ദേശം പറഞ്ഞുകൊടുക്കുകയാണ് ഈ സലാമത്തിന്റെ നമസ്കാരത്തിൽ പോലും അതൊരു പറുതായിട്ട് നിർബന്ധ ബാധ്യതയായിട്ട് ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്നു. ഈ സമാധാനം എന്ന പദം തന്നെ വാസ്തവത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധപ്രിയരാണ്, കലഹപ്രിയരാണ്, അതുപോലെ തന്നെ അവർ ജനങ്ങളെയെല്ലാം അടക്കി ഭരിച്ചുകൊണ്ട് എല്ലാവരെയും മതത്തിലേക്ക് നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിപ്പിക്കുന്നവരാണ് എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരക്കെ നമ്മുടെ നാട്ടിലും ഇതര നാടുകളിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ എല്ലാ കാലത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മുസ്ലിങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ യുദ്ധം എന്ന അർത്ഥം വരുന്ന ചിത്താൽ, സമരം യുദ്ധം എന്ന അർത്ഥം വരുന്ന ഈ കിതാൽ എന്ന് പറയുന്ന പദം വെറും 12 സ്ഥലത്ത് പ്രയോഗിച്ചപ്പോൾ ശാന്തിയും സമാധാനവും എന്ന അർത്ഥം വരുന്ന സലാം എന്ന പദം 42 സ്ഥലത്താണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോ യുദ്ധത്തിലാണോ മുൻതൂക്കം നൽകുന്നത്, അതെല്ലാം സമാധാനത്തിനോ? ഇവിടെയാണ് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം. അതേപോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഓരോ മനുഷ്യനെയും നിർബന്ധമായി മതപരിവർത്തനം ചെയ്യിപ്പിച്ച് ഇസ്ലാമാക്കി മുസ്ലിമാക്കി മാത്രയാക്കി കൊണ്ടുനടക്കണം എന്നുള്ള യാതൊരു നിർദ്ദേശവും ഒരൊറ്റ പ്രവാചകനും നൽകിയിട്ടില്ല. ദൈവത്തിന്റെ സർവശക്തനായ അള്ളാഹുവിന്റെ ഉദ്ദേശം ഒരിക്കലും എല്ലാ മനുഷ്യരെയും ഒന്നാക്കുക എന്നുള്ളതല്ല. ഒന്നാക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നുവെങ്കിൽ അങ്ങനെ തന്നെ അവരെ സൃഷ്ടിക്കലാകുമായിരുന്നു. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. നിന്റെ നാമൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും എല്ലാവരെയും അവൻ ഒറ്റ മനുഷ്യ ഒറ്റ സമൂഹമാക്കുമായിരുന്നു. ഒരേ വിശ്വാസവും ഒരേ സിദ്ധാന്തവും ഒരേ അഭിപ്രായമനുസരിച്ച് ജീവിക്കുന്ന രൂപത്തിൽ അവൻ സൃഷ്ടിക്കുമായിരുന്നു. അതുകൊണ്ട് അപാന്ത പുത്രിമില്ലാത്ത നീ മനുഷ്യരെ നിർബന്ധിക്കുകയോ ഹത്തായ സൂര്യനിയിൽ അവർ മതവിശ്വാസികളാകാൻ വേണ്ടി ആരോടായി ചോദിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പൊ അന്ത കുക്കിരിപ്പില്ലാത്ത നീ ജനിപ്പിക്കുകയോ അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ നീ ഉദ്ദേശിക്കുകയാണോ? നിന്റെ രക്ഷിതാവ് ഉദ്ദേശിക്കരുതുവെങ്കിൽ മനുഷ്യരെ ഈ ഒറ്റ ഒരേ വിശ്വാസം കൈക്കൊള്ളുന്നതായി ചിന്തിക്കുമായിരുന്നു. മറ്റൊരു തരത്തിൽ ഖുർആൻ പറഞ്ഞു, ഞാൻ ഇക്രാഹിയിൽ മതത്തിൽ നിർബന്ധം ചെലുത്തലേയില്ല. സന്മാർഗവും ദുർമാർഗവും വ്യക്തമായി വേർപെട്ട് കഴിഞ്ഞു. സന്മാർഗം ഇന്നതാണ്, ദുർമാർഗം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവദൂതന്മാർ നിയോഗിക്കുന്നത്. ആ സന്മാർഗവും ദുർമാർഗവും പ്രവാചകൻ വന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്താൽ പിന്നെ ഒരു നിർബന്ധം ചെലുത്തലിന്റെ അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് പിടിച്ച് നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിപ്പിക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഖുർആൻ ഒന്നുകൂടി പറയുന്നത്, ഓരോ മനുഷ്യർക്കും ഓരോ ജനവിഭാഗത്തിനും അവരുടെ ജീവിത രീതി അനുസരിച്ച് ചില നിയമ നടപടികളും അതുപോലെ തന്നെ ചില ജീവിത വ്യവസ്ഥകളും നൽകിയിരിക്കുന്ന ഓരോ സമൂഹത്തിനും ഇരുവിധാഹുള്ള ജാതക്കും ഉമ്മത്തും വാണിത. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഒരൊറ്റ സമൂഹം മുസ്ലിം സമൂഹമായിട്ട് മാത്രം ജീവിക്കുന്ന ഒരവസ്ഥാ വിശേഷത്തിൽ മനുഷ്യനെ അവിടെ സൃഷ്ടിക്കുമായിരുന്നു. അങ്ങനെയല്ല, വലായതാളൊരു മുക്തലിഫിയും അവരെപ്പോഴും ഭിന്നരായി ഭിന്ന വിശ്വാസമുള്ളവരായി തന്നെ നിലകൊള്ളും. അതുകൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ലക്ഷ്യതയല്ല. ഒരൊറ്റ പ്രവാചകനോടും അള്ളാഹു അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല. നിസ്സലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പദക്ക് നീ ഉപദേശിക്കുക, ഇന്നമാന്ത മുദക്കിറുൻ, നീ ഉപദേശം നൽകുന്നവൻ മാത്രമാണ്. ലത്താലേഹിന്റെ മുസയത്തിൽ നിനക്ക് അവരുടെ മേൽ യാതൊരു ആധിപത്യവുമില്ല, അധികാരവുമില്ല. ബലം പ്രയോഗിച്ചുകൊണ്ട് അവർ ഇസ്ലാമിനെ കൊണ്ടുവരേണ്ടുന്ന ബാധ്യത നിനക്കില്ല. ഇത് മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. ഹൃദയത്തിൽ കുടികൊള്ളുന്നതാണ് വിശ്വാസം. ഒരാളിന്റെ ധാരണയെയും വിശ്വാസത്തെയും ബാഹ്യമായ മർദ്ദനങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കുവാൻ സാധ്യമല്ല. നിർബന്ധിച്ച് ഏതെങ്കിലും ഒരു ആശയത്തിലേക്കോ ഒരു ആദർശത്തിലേക്കോ കൊണ്ടുവന്നാൽ ആ ആദർശവും അതിന്റെ വിശ്വാസവും കാലാകാലം നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാവാം. അങ്ങനെ എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, റഷ്യയിൽ കമ്മ്യൂണിസം എങ്ങനെ പരാജയപ്പെട്ടു. മനുഷ്യരെ കൊന്നും ബലപ്പെടുത്തിയും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയും എല്ലാം നിർബന്ധിച്ച് സോഷ്യലിസത്തിന്റെയൊക്കെ പാതയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ നല്ല ഒരു സന്ദേശമായിട്ട് പോലും ഒരുപാട് ആലോചിക്കാം അംഗീകരിക്കാവുന്ന ഒരു വ്യവസ്ഥയായിട്ട് പോലും ഒരു നൂറ്റാണ്ട് പോലും നിലനിൽക്കാൻ സാധിക്കില്ല. വാസ്തവത്തിൽ ഇസ്ലാമാകട്ടെ 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും അതിന്റെ പ്രഭാവത്തിന് യാതൊരു മങ്ങലും വെച്ചിട്ടില്ല. അത് നിർബന്ധിച്ച് ഹൃദയത്തിൽ മാറ്റം വരുത്തുവാൻ ഒരു ബാഹ്യ ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത് ബാഹ്യമായിട്ടുള്ള വിശ്വാസം വിശ്വാസതയാകുന്നില്ല. കാലത്തിലായാലും ആണെന്ന പുല്ലം പുല്ലിനോ വരാത്തിയും കൂലുവക്കെന്ന ബലമായ ഒരു തീരുമാനത്തെ കുരൂപിക്കുമെന്ന് ഖുർആൻ പറഞ്ഞത്. അതായത് ഗ്രാമീണരായ ആളുകൾ നമ്മോട്ട് പറഞ്ഞ് ഞങ്ങൾ മുസ്ലിമായിരിക്കുന്നു, ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു. പറയുക പ്രവാചകരെ, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല. വിശ്വാസം എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ആ വിശ്വാസം അടിവയ്ക്കുകയും ആ വിശ്വാസം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. അതെങ്ങനെ നിർബന്ധിച്ച് മതവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്ന് ഖുർആൻ പറയുന്നതോടൊപ്പം തന്നെ പ്രവാചകന്മാർ വന്ന് കാണിച്ചു കൊടുത്ത ഈ വിശ്വാസം ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, ഇഷ്ടമുള്ളവർ അവിശ്വസിക്കുക. ഇഷ്ടമുള്ള ആദർശം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം വാസ്തവത്തിൽ അള്ളാഹു തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും വലിയ സ്വാതന്ത്ര്യമായി ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, പവൻ ശാഹ ഇഷ്ടമുള്ളവൻ അനുസരിക്കുകയും ചെയ്യട്ടെ. അത് ഈ നിർബന്ധിച്ച് മതപരിവർത്തനം വരുത്തുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ലക്ഷ്യമേയല്ല. ഇസ്ലാമിലേക്കുള്ള ഈ ഇസ്ലാമിന്റെ പ്രചരണം നടന്നതും ഇസ്ലാമിന് കൂടുതൽ ശക്തിയും അതുപോലെ തന്നെ പ്രതാപവും കൈവന്നതും വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതും വാസ്തവത്തിൽ സമാധാനം നിലനിന്നിരുന്ന കാലത്താണ് എന്ന് ഇസ്ലാമിന്റെ വിജയത്തെ സംബന്ധിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. തിരുക്കലി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു സന്ധി ഹിജ്റ 6 വർഷത്തിൽ നടക്കുകയുണ്ട്. നബിയും ചില ആളുകളും മദീനയിൽ നിന്ന് മക്കയിലേക്ക് പിന്നെ ഉംറ എന്ന് പറയുന്ന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി പോയപ്പോൾ ഉദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവിശ്വാസികൾ കരയുകയുണ്ടായി. എന്നാൽ ആ തറഞ്ഞപ്പോൾ ചില വ്യവസ്ഥകൾ നിശ്ചയിച്ചു. അതാണ് ഉദൈബിയ സന്ധി എന്ന് പറയുന്നത്. ആ സന്ധിയിലെ വ്യവസ്ഥകളെല്ലാം തന്നെ മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വർഷം വന്ന് ഒമ്ര ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ അടുത്ത വർഷം മാത്രം പക്കത്ത് വരികയും 3 ദിവസം താമസിക്കുകയും ചെയ്യാം, പിന്നെ 10 വർഷത്തേക്ക് ഈ മക്കളുടെയും മദീനയും ആ ആള് വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ യാതൊരു സംഘടനവും ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ വരുന്ന എന്ന് തുടങ്ങുന്ന ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമാധാനം തന്നി നിശ്ചയിച്ചപ്പോൾ പിന്നീട് നിങ്ങൾ തിരിച്ചു നോക്കുക, ഈ ഉമ്രായാത്രയിൽ പങ്കെടുത്തത് 1400+ വരുന്ന ആളുകളാണ്. എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ സമാധാന തന്നി നിലനിൽക്കുന്നതിന്റെ വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്നത് പിന്നീട് 8 വർഷം മക്ക പദ്ധതി നടക്കുമ്പോൾ ഏതാണ്ട് 10,000+ ആളുകളായിരുന്നു മുസ്ലിമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2 വർഷം കൊണ്ട് ഏതാണ്ട് 8,000+ ആളുകൾ ഈ സമാധാനം നിലനിന്ന കാലത്ത്, കാരണം മനുഷ്യർക്കിടയിൽ പരസ്പരം ബന്ധപ്പെടുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ വിശ്വാസ ആവശ്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുവാനും നിർഭയമായി ഇങ്ങനെ ഇടകലരാനുള്ള അവസരമുണ്ടായപ്പോഴാണ് ഇസ്ലാം ജൂതർ വ്യാപിച്ചത്. അതുകൊണ്ട് പ്രവാചകന്റെ പ്രബോധനം എങ്ങനെയായിരുന്നു ഇസ്ലാമിലെ പ്രവാചകൻ തിരിച്ചത്? പ്രവാചകൻ യുദ്ധം ചെയ്തുകൊണ്ടല്ലോ മക്കയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ രാജാക്കന്മാർക്ക് പ്രവാചകൻ കത്തികൾ അയച്ചിരുന്നു. തിരക്കൽ ചക്രവർത്തിക്കും അതുപോലെ തന്നെ കേരളത്തിലെ ചക്രവർത്തിയായ കിസ്ര ഹസീനയിലെ എത്യോപ്യയിലെ ചക്രവർത്തിയായിരുന്ന ലജ്ജാസി, ഈജിപ്തിലെ ചക്രവർത്തിയായിരുന്ന മഹ്മൂദ് തുടങ്ങിയ ബഹ്റൈനിലെ ചക്രവർത്തിയായിരുന്ന മുൻ ബിൻ സാദ് എന്ന് പറയുന്ന ഈ അയൽപക്ഷങ്ങളിലെ രാജാക്കന്മാർക്കെല്ലാം കത്തുകൾ എത്തിക്കൊണ്ടാണ് പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനം ചെയ്തത്. വേണ്ട നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക, നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ എങ്ങനെയാണ് ഇസ്ലാമം കടന്നു വന്നത്? 10-14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിക്കുന്ന ദീനാറും ഏതാണ്ട് 12 തരുന്ന അനുയായികളും ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടി കേരളത്തിലെ കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്ത് വന്നു. ആ കച്ചവടക്കാരായ ആളുകളുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ ജീവിത രീതികളും കണ്ട ആകർഷകരായ ആളുകൾ അവരുടെ ആ ആദർശം സ്വീകരിച്ചു. അങ്ങനെ തങ്ങളുടെ പെണ്ണന്മാരെയും സഹോദരിമാരെയും ഒക്കെ അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ അവരിലൂടെ തെറ്റിദ്ധരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ കൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അങ്ങനെയാണ്. അപ്പൊ കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രചാരണം സിദ്ധിച്ചത് വാസ്തവത്തിൽ കച്ചവടക്കാരിലൂടെയായിരുന്നു. ഇതേപോലെയാണ് ചൈനയിലേക്കും ഇന്തോനേഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും മറ്റ് ഒരുപാട് കിഴക്കൻ രാജ്യങ്ങളിലും ഇസ്ലാം കടന്നു ചെന്നത്. ഏതാണ്ട് 85% മുസ്ലിങ്ങൾ ഇന്ന് ഇന്തോനേഷ്യയിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ അങ്ങോട്ടൊരു പടയോട്ടം നടത്തിയതായി ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അവിടേക്ക് പോയ കച്ചവടക്കാരിലൂടെയാണ് ആ രാജ്യത്തിന്റെ 85% വരുന്ന ആളുകൾ ഇസ്ലാമിനെ ഒരു ആദർശമായി ഏറ്റവും നല്ല മതമായി അവർ സ്വീകരിച്ചത്. ഇവിടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മതത്തിൽ യാതൊരു നിർബന്ധം ചെലുത്തരുന്നില്ല. ഇത്തരമുള്ള ആദർശം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവം നൽകുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ചോദിക്കും ഇസ്ലാമിന് യുദ്ധമുണ്ടായിട്ടില്ലേ? യുദ്ധമുണ്ടായിരുന്നു ഞാൻ നിഷേധിക്കുന്നില്ല. എപ്പോഴായിരുന്നു ആ യുദ്ധം? എന്തിനായിരുന്നു ആ യുദ്ധം? ആ യുദ്ധത്തിന്റെ മുന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ഉത്തരം ശരിയാണെന്ന് നിങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു. വാസ്തവത്തിൽ 13 കൊല്ലം മക്കയിൽ കുറുതിമുട്ടി ജീവിച്ചു, വിശ്വാസം സ്വീകരിക്കുന്നതിന്റെ പേരിൽ ജനങ്ങളെ പട്ടിയെ തട്ടിപ്പോകും പോലെ തട്ടിക്കൊന്നു. ചിലരെയെല്ലാം കത്തിക്കാണുന്ന സൂര്യന്റെ കീഴെ 100 വസ്ത്രം പോലും ഇല്ലാതെ നിർത്തി. സ്ത്രീകളെ പോലും തങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ അനുകരിക്കാതെ വൈകിയമായി കൊലപ്പെടുത്തി. വാൽത്തലപ്പുകളുടെയും കുന്തമുനകളുടെയും കാട്ടവാളികളുടെയും മുറിപ്പാടുകൾ തങ്ങളുടെ ശരീരത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകനോട് അവർ വന്ന് നിർമ്മിത മനസ്സോടെ ആദരാഞ്ജലി ഘോഷിക്കുകയുണ്ടായി. ഈ മുറിപ്പാടുകൾ കണ്ടിട്ടും പ്രവാചകൻ പറഞ്ഞു എനിക്ക് യുദ്ധം ചെയ്യുവാനുള്ള അനുവാദം കിട്ടിയിട്ടില്ല എന്നും. അങ്ങനെ 13 വർഷം പ്രവാചകന്റെ പ്രബോധനം നിലനിന്നത് 23 വർഷക്കാലമാണ്. ഇതിൽ 13 വർഷം മക്കയിൽ ജീവിച്ചു, ശേഷമുള്ള 10 വർഷമാണ് മദീനയിൽ ജീവിക്കുന്നത്. ഈ മദീനയിൽ ജീവിച്ച ഏതാണ്ട് ഒരു വർഷത്തിലേറെ കിട്ടപ്പോഴാണ് പ്രതിരോധിക്കുവാനുള്ള അനുവാദം തന്നെ വാസ്തവത്തിൽ അള്ളാഹുവിൽ ലഭിക്കുന്നത്. അതെന്താണ് യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള ആയത്ത്? ഉദരനിഗതിയിലെയും കാത്തലൂലൊക്കെ അന്നവും വരുമോ വൈദ്യുതീർ അല്ലതീരെ ഉപരിചൂന്നിന്റെ ഇല്ലായപ്പോഴും ഉറപ്പിനല്ല. അതാണ് യുദ്ധം അവതരിച്ചുകൊണ്ട് യുദ്ധം അനുവദിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ആദ്യത്തെ വരേണ്ടത്. അതായത് തങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണെന്ന് പറഞ്ഞത് നിമിത്തം മർദ്ദിക്കപ്പെടുകയും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ആ ജനങ്ങൾക്ക് പ്രതിരോധിക്കുവാനുള്ള അനുവാദം, യുദ്ധം ചെയ്യുവാനുള്ള അനുവാദം നൽകുന്നു. എന്തിനാണ് ഈ അനുവാദം കൊടുത്തത്? ജ്ഞാനവും ഒരുമോ അവർ മർദ്ദിക്കപ്പെട്ടു എന്നതിന്റെ കാരണത്താൽ. അവർ മർദ്ദിതരായിരിക്കുന്നു എന്നതിന്റെ കാരണത്താൽ ആ മർദ്ദനം അവസാനിപ്പിക്കുവാനും പ്രതിരോധിക്കുവാനും വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ യുദ്ധം ചെയ്തത്. ഇസ്ലാമിലെ യുദ്ധ നിയമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ യുദ്ധങ്ങളും ഇന്ന് നടക്കുന്ന വർഗീയ കലാപങ്ങളും നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജാമാതാവായ അലി ഇബ്നു അബീ താലിബിനോട് ഒരു യുദ്ധ സന്ദർഭത്തിൽ നൽകുന്ന ഉപദേശത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ വാസ്തവത്തിൽ നിർബന്ധിച്ച മതപരിവർത്തനത്തിനല്ല, അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യരെയും കൊല്ലുവാനല്ല, ഇസ്ലാം അംഗീകരിക്കാത്ത എല്ലാ ആളുകളെയും നശിപ്പിക്കുവാനായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം നടത്തിയത്.
തിരുസലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജാമാതാവായ അലിയോട് പറയുന്നു, അലി ചോദിക്കുകയാണ്, ഞാൻ ഖത്രയുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ നിധി കൊടുക്കുന്ന ഉപദേശം എന്തി വരാ തൽക്കത്തിൽ നീ പോവുക, തിരിഞ്ഞു നോക്കരുത്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് എന്താണ് പ്രവാചകനെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇതാഹത്തെയും ഫലാത്തു കാത്തിരുവും അല്ലാതെ കാത്തിരുക, നീ അവരുടെ പടക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നീ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിന്റെ നിനക്ക് നേരെ വാഴിക്കുന്നത് വരെ, നിന്നോട് അവർ യുദ്ധം ചെയ്യുന്നത് വരെ നീ യുദ്ധം തുടങ്ങാൻ പാടില്ല. നിന്റെ ഭാഗത്തുനിന്നായിരിക്കരുത് യുദ്ധത്തിന്റെ ആരംഭം. സ്വയം കാത്തരൂക്ക, ഇനി അവർ നിന്നോട് യുദ്ധം ചെയ്താൽ പലാത്തു കാത്തിരൂപം ഹത്താ എപ്പുതൂമിന്നും കത്തിയില്ല, അവർ നിന്നോട് യുദ്ധം ചെയ്ത് നിങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടുന്നത് വരെയും നിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. സ്വയം കത്തരൂമിന്നും കത്തിയില്ല, ഇനി നിങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, അത്രയ്ക്കൽ നിങ്ങളിൽപ്പെട്ട ഒരു മുസ്ലിമിനെ വധിച്ചു, എന്നാലും നിങ്ങൾ എങ്ങനെ എപ്പോഴാണ് യുദ്ധം ആരംഭിക്കുന്നത്? നിങ്ങൾ ഈ കാര്യം അവരുടെ മുമ്പിൽ വെച്ചുകൊടുക്കണം, അതായത് നിങ്ങൾ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഇല്ലാതില്ല, നിങ്ങൾ മുസ്ലിം ആകുവാൻ തയ്യാറുണ്ടോ എന്നവരോട് ചോദിച്ചു, ലാഹിലാഹെന്നല്ല വിശ്വസിക്കുവാൻ, അതെ എന്ന് പറഞ്ഞു. പിന്നീട് അവരോട് ചോദിക്കുക, നിങ്ങൾ നമസ്കരിക്കുവാൻ ദൈവ പ്രണാമം നടത്തുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു, അവരതിനും ഞാൻ എന്ന് പറഞ്ഞു, അതേ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരോട് ചോദിക്കുക, നിങ്ങളുടെ സമ്പത്തിൽ നിന്നുള്ളൊരു വിഹിതം പാവങ്ങൾക്ക് വേണ്ടി സക്കാത്തായി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ എന്നവരോട് ചോദിക്കുക, അതിനും അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മേൽ നീ യാതൊന്നും ചിന്തിക്കുവാൻ പാടില്ല, മറ്റൊരു മാർഗം നീ സ്വീകരിക്കരുത്. കാരണം നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ലോകത്തുള്ള സകല വസ്തുക്കളെക്കാളും, സൂര്യന്റെ ഉദയ അസ്തമന കിരണങ്ങൾ വീഴുന്ന മുഴുവൻ വസ്തുക്കളെക്കാളും നിനക്ക് ഏറ്റവും നല്ലത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുകയും അതുപോലെ തന്നെ അവനെ ഹിദായത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് പ്രവാചകൻ നൽകിയ നിർദ്ദേശം. അതേപോലെ സിവിലിയന്മാരായ ആളുകൾ യുദ്ധത്തിൽ വരുന്ന യോദ്ധാക്കളോടല്ലാതെ യുദ്ധം ചെയ്യാൻ പാടില്ല, സിവിലിയന്മാരെ യാതൊരു കാരണവശാലും നശിപ്പിക്കുവാൻ പാടില്ല എന്നതിന്റെ നിർദ്ദേശം പ്രവാചകൻ നൽകിയതായി ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സ്ത്രീ വധിക്കപ്പെട്ടതായി കിടക്കുന്നു കണ്ടു. അപ്പോൾ നബി പറഞ്ഞു, ഒരിക്കലും ഈ സ്ത്രീ കൊല്ലപ്പെടേണ്ടതല്ലോ, ആ യുദ്ധത്തിൽ പോയിരുന്ന താലിബിന് വലിയതിനോട് പറയുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, പോയി പറയുക നിങ്ങൾ ഒരിക്കലും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത്. നിങ്ങൾ പോകുമ്പോൾ മഠത്തിലിരിക്കുന്ന, മഠങ്ങളിൽ ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന മത പുരോഹിതന്മാരെയും സന്യാസിമാരെയും നിങ്ങൾ കൊല്ലരുത്. വാസ്തവത്തിൽ മറ്റ് മതങ്ങളെ ഇല്ലാതെ ആഗ്രഹങ്ങളും ലക്ഷ്യമായിട്ടാണ് യുദ്ധത്തിന് പിന്നിലുള്ളതെങ്കിൽ മത പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും സന്യാസിമാരെയും നിങ്ങൾ കൊലപ്പെടുത്തരുത്. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, വരാ ഇമ്രഹത്തിൽ വരാ ദേഹം കെതിയർ, സ്ത്രീകളെ കൊല്ലരുത്, വയസ്സായ ആളുകളെ കൊല്ലരുത്, വയോവൃദ്ധന്മാരായ ആളുകളെ കൊല്ലരുത്, നിങ്ങൾ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റരുത്, ഈത്തപ്പനകൾ അഗ്നിക്കിരയാക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ മുന്തിരി വള്ളികൾ മുറിച്ചു മാറ്റരുത്, നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലാതെ നിങ്ങൾ മൃഗങ്ങളെ പോലും മറക്കരുത്, ആടിനെയും മോരിയെയും പശുവിനെയും ഒന്നും മറക്കുവാനും പാടില്ല. ഇതാണ് യുദ്ധത്തിൽ നൽകുന്നത് യുദ്ധ നിയമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ മറ്റ് മനുഷ്യന്മാരുടെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം ഇസ്ലാമിക യുദ്ധത്തിന് പിന്നിലില്ല. നേരത്തെ നേരെ യുദ്ധം ചെയ്യുന്നവരോട് മാത്രമേ സഫലമാണുള്ളൂ എന്നാണ്. ആ യുദ്ധരംഗത്തിൽ കീഴടങ്ങുന്ന ആളുകളോട് പോലും, അതാണ് ബന്ധികൾ എന്ന് പറയുന്നത്, യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ധികളോട് നല്ല നിലയിൽ പെരുമാറുക എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. അവർക്ക് ഭക്ഷണവും അവർക്ക് വസ്ത്രവും അവർക്ക് പുനരധിവാസവും ഒക്കെ നൽകേണ്ടുന്ന ബാധ്യത നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിനൊക്കെ ഒരു വ്യക്തമായ നിർദ്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, മുസ്ലിം മതവിശ്വാസികളെ പരാജയപ്പെടുത്താൻ വേണ്ടി പടക്കളത്തിൽ അവരോട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്ത് വാള് നഷ്ടപ്പെട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി കീഴടങ്ങുന്ന ആളുകളോട് പോലും ഏറ്റവും മാന്യമായ മര്യാദ അനുസരിച്ചുള്ള പെരുമാറ്റം നടത്തണമെന്നും അത് മതത്തിന്റെ ഒരു ഭാഗമാണെന്നും അത് പുണ്യമാണെന്നും പഠിപ്പിക്കുന്നു ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, യുദ്ധമൂന്ന് അള്ളാഹുവിന്റെ പേര് ഉദ്ദേശിച്ചുകൊണ്ട് അവർ അനാഥർക്കും അഗതികൾക്കും ബന്ദികൾക്കും പട്ടം നൽകുന്നു. അപ്പൊ ബന്ദികളായ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന ബന്ദികളോട് അവർക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റ് പുനർനിവാസവും നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുവാൻ പറ്റിയ ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഈ കാര്യം സഹാബാക്കളാളുകളും അവർക്ക് ശേഷം വന്ന മുസ്ലിം പടാ നായകന്മാരും എല്ലാം തന്നെ വളരെ ഭംഗിയായ രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തു. നിങ്ങൾക്കറിയാം, ഉരുക്ക് യുദ്ധം നടക്കുമ്പോൾ ഉരുത്തിന്റെ മോചനത്തിന് വേണ്ടി പടപൊരുതിയ സലാഹുദ്ദീൻ അയ്യൂബിക്ക് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ കീഴിൽ ആയിരക്കണക്കായ ബന്ദികൾ വന്നു ചേരുകയുണ്ട്. ഈ ആയിരക്കണക്കായ ബന്ദികളുടെ സംരക്ഷണം കൂടി താൻ ഏറ്റെടുത്തപ്പോൾ തങ്ങളുടെ കൈവശമുള്ള ഭക്ഷണ സാധനം അവർക്ക് കൊടുക്കുവാൻ തയ്യാറെ വന്നു. കുറെ ദിവസം ഭക്ഷണം കൊടുത്തു, പിന്നീട് ഭക്ഷണം തികയാതെ വന്നപ്പോൾ എല്ലാ ആളുകളെയും മോചിപ്പിക്കുവാനുള്ള ഉത്തരവാണ് സലാഹുദ്ദീൻ അയ്യൂബി പുറപ്പെടുവിച്ചത്. നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത മുഴുവൻ ബന്ദികളെയും നിങ്ങൾ മോചിപ്പിക്കുക. അദ്ദേഹം അതായത് വിശന്ന് പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ പടക്കളത്തിൽ അവരോട് പൊരുതുന്ന യോദ്ധാക്കളായി അവരെ കാണുവാനാണ് സലാഹുദ്ദീൻ അയ്യൂബി ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്നാൽ പിന്നെയും ചരിത്രത്തിൽ എത്രയോ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. ലോകം ജയിച്ചടക്കി, ഓരോ പ്രദേശങ്ങളിലും ജയിച്ചടക്കി, പടയോട്ടം നടത്തി ഒരുപാട് ചക്രവർത്തിമാരുടെ കഥകൾ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് താൻ കാലവെച്ചിടത്തെല്ലാം കീഴടക്കിയ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ അദ്ദേഹം ചാ കീഴടക്കിയപ്പോൾ ഇതേപോലെ തന്നെ ആയിരക്കണക്കായ ബന്ധികളെ തടങ്കലിലൊക്കെയുണ്ടാണ്. ആ ബന്ധികളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് കൂടി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ തന്റെ സൈന്യത്തിന്റെ ഭക്ഷണം തീർന്നു പോകുമെന്ന് ഭയപ്പെട്ടിട്ട് മുഴുവൻ ആളുകളെയും കൊന്നു കളയുവാനാണ് ബന്ധനത്തിൽ പിടിച്ച ആയുധമില്ലാതെ തങ്ങളുടെ കസ്റ്റഡിയിൽ നിൽക്കുന്ന ആളുകളുടെ ആളുകളെ വാൽത്തലത്തിന് ഇടയാക്കുവാൻ, ചിരസികൾ കെട്ടിമാറ്റുവാനാണ് നെപ്പോളിയൻ ചക്രവർത്തി കൽപ്പിച്ചത്. ഇസ്ലാം നടത്തിയ യുദ്ധവും മുസ്ലിങ്ങൾ അക്കാര്യത്തിൽ പാലിച്ചിട്ടുള്ള യുദ്ധനിയമങ്ങളും നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇസ്ലാമിന് അധീനമായി തീർന്ന രാജ്യങ്ങളിൽ അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം അകവച്ചു കൊടുത്തു. ഇസ്ലാമിന് അധീനമായ പ്രദേശങ്ങളിൽ അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവരുടെ ആരാധനകളും അവരുടെ എല്ലാ സമ്പ്രദായങ്ങളും നിർവഹിക്കുവാൻ, അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ പിന്നീട് ഇസ്ലാമല്ലാത്ത ഒരു മതമുണ്ടാകുമായിരുന്നു. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എത്രയോ പൗരസ്ത്യ രാജ്യങ്ങളിൽ എന്തെല്ലാം മതങ്ങൾ നിലനിൽക്കുന്നു. ഇസ്ലാം ഒരു കാലത്ത് ജയിച്ചടക്കിയ പ്രദേശങ്ങളാണ്. അവിടെ അവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ അത് എങ്ങനെ അനുവദിക്കുക മാത്രമല്ല, ആ ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫ അവർക്ക് അമാന എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. കരാർ സത്യം, സത്യത്തിന്റെ കരാർ എഴുതി കൊടുത്തു. നിങ്ങൾ ജീവിച്ചോളൂ എന്ന് വെറും ഒരു ബാഹ്യമായി പറയുകയല്ല, മറിച്ച് മുസ്ലിങ്ങളായ ആളുകൾ അവരെ ഉപദ്രവിക്കാതിരിക്കുവാൻ വേണ്ടുന്ന മുൻകരുതലുകളും അതുപോലെ തന്നെ കരാറുകളും ഉടമ്പടികളും എഴുതി സൂക്ഷിച്ചു. ഏറ്റവും സുപ്രസിദ്ധമാണ് ഖലീഫ ഉമർ എഴുതിക്കൊടുത്ത കരാറ്. അതായത് ഹിജ്റ 15 ഈലിയ എന്ന് പറയുന്ന ആളുകൾ, ഈലിയ നിവാസികൾക്ക്, ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷമുള്ള ഈലിയ എന്ന പ്രദേശം, അവിടുത്തെ ആളുകൾക്ക് ഖലീഫ ഉമർ എഴുതിക്കൊടുത്ത കരാർ അതിലെ പ്രധാനപ്പെട്ട വാക്യം ഇപ്രകാരമാണ്. അതായത് ദൈവദാസനായ മുസ്ലിങ്ങളുടെ ഭരണാധികാരിയായ ഉമർ ഈലിയായ ജനങ്ങൾക്ക് എഴുതിക്കൊടുക്കുന്ന കരാർ, അവർക്ക് അവരുടെ സ്വന്തം ശരീരത്തിലും അവരുടെ സമ്പത്തിലും അവരുടെ പള്ളിയിലും അവരുടെ പള്ളികളിലും അവരുടെ കുരിക്കുകളിലും എല്ലാം തന്നെ നാം ഇതിന്റെ ചുമതല, സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഇതിനെല്ലാം അവർക്ക് നിർദ്ദേശമുണ്ട്. ഒരിക്കലും അവരുടെ പള്ളികൾ പൊളിച്ചു മാറ്റപ്പെടുകയില്ല, അതിങ്ങനെ തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ പള്ളികൾ വാസസ്ഥലമാക്കുകയോ ചെയ്യുകയില്ല. വരാ ഇത്രഹൂരാണ ദീനിഹിൽ, അവരുടെ മതത്തിൽ അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിപ്പിക്കുകയില്ല. വലായുതാറു അഹദും മിൻഹും, അവരിൽ ഒരാളെയും ബുദ്ധിമുട്ടിക്കുകയില്ല. വലായത്തുനബി ഈലിയ അഹദും മിൻ യഹൂദ്, അവരുടെ പുണ്യസ്ഥലമായ ഈലിയായി ജൂതന്മാരുടെ കുടിയേറ്റം അനുവദിക്കുകയില്ല. അപ്പൊ അവരുടെ മറ്റൊരു ശത്രുവായ ജൂതന്മാരെ പോലും അങ്ങോട്ട് കടന്നു ചെല്ലാൻ അനുവദിക്കുകയില്ല. അവർക്ക് അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവരുടെ പള്ളിയിൽ പ്രാർത്ഥന നടത്താം, അവരുടെ കുരിശികളെ ആദരിക്കാം, അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് ജീവിക്കുവാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് കരാർ എഴുതി ഉടമ്പടി എഴുതി കൊടുത്തു. നാല് പാർട്ടികളെ നിർത്തുകയും ചെയ്തു. തുടങ്ങിയ പ്രയത്നന്മാരായ നാല് കലാകാരനെ സാക്ഷിയാക്കി നിർത്തി ഈ കരാറ് ഉമ്മത്താവിലെല്ലാം പ്രഖ്യാപിച്ചു. ഇങ്ങനെയാണ് എന്ന് അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇസ്ലാമിന് അധീനമായ പ്രദേശങ്ങളിൽ മതവിശ്വാസം അനുസരിച്ച് അവരുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സമാധാനം അന്തരീക്ഷം നിലനിർത്തിക്കൊടുത്തു ഇതിര. അതാണ് ഇസ്ലാമിന്റെ മഹത്വം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ രൂപത്തിൽ ജീവിക്കുന്ന, ഈ സമാധാന ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിന്റെ ഏതെങ്കിലും വസ്തുവകകൾക്ക് നഷ്ടം വരുത്തുക, അതിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുപോലെ വ്യവസ്ഥ വെച്ചു. ഇതാ മുസ്ലിം വന്ന് നിമ്മിയിൽ നഫ്തൻ ബഹുമാനൻ ഗജപാടൻ മുസ്ലിക്ക് സമാനം മാത്രമേ പോകൂ. ഇമാം ഖുർആൻ ഇബ്നുൽ അറബി എന്ന് പറയുന്ന പണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ്. അതായത് ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു അമുസ്ലിമിന്റെ ശരീരത്തിനും അയാളുടെ സമ്പത്തിനും നഷ്ടം വരുത്തി കഴിഞ്ഞാൽ ആ നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ ബാധ്യസ്ഥനാണ് അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ. ഇനി ഈ ഒരു അമുസ്ലിമിന്റെ ധനം മോഷ്ടിച്ചാലോ? അമുസ്ലിമിന്റെ തന്നെ മോഷ്ടിച്ചാൽ പ്രശ്നമില്ലല്ലോ, ജൂതന്മാർക്കെല്ലാം ഒന്നുണ്ടായിരുന്നു, അവരെ ധനം മോഷ്ടിക്കാൻ പാടില്ല, മറ്റുള്ളവരാണ് പ്രശ്നമില്ല. ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഒരു അമുസ്ലിമായ മനുഷ്യന്റെ സമ്പത്താണ് മോഷ്ടിച്ചതെങ്കിൽ പോലും അയാളുടെ കൈ മുറിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിക വ്യവസ്ഥ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വ്യക്തമായ ഇസ്ലാമിന്റെ മഹത്വം. ഇസ്ലാം ഒരിക്കലും മതത്തിൽ നിർബന്ധിച്ച് ആളുകളെ ചേർക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അങ്ങനെ മതത്തിൽ നിർബന്ധിച്ച് ചേർത്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി വിശ്വാസം ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു വ്യവസ്ഥയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇനി മറ്റൊരു സംശയം കൂടി, ഈ ജിസിയ എന്ന പേരിൽ, അതായത് മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങളിൽ നിന്ന് അന്നത്തെ ഭരണാധികാരികൾ വാങ്ങിയിരുന്ന നികുതി ജിസിയ എന്ന പേരിൽ, ഇതിനെപ്പോലും വിമർശകർ എല്ലാ കാലത്തും വിമർശിച്ചിട്ടുണ്ട്. എന്താണ് ഈ ജിസിയ? മതത്തിലെ ആളുകളൊക്കെ പറഞ്ഞ അസുഖികളായ ആളുകൾ അവിടെ ജീവിക്കണമെങ്കിൽ കപ്പം കൊടുക്കണം, കപ്പം കൊടുത്താണ് അവർ ജീവിച്ചിരുന്നത്, കപ്പം കൊടുക്കണമെങ്കിൽ അവരെയൊക്കെ കൊല്ലിയായിരുന്നു പതിവ് എന്നൊക്കെയുള്ള ഒരുപാട് അവസ്ഥവിശ്വാസങ്ങളും തെറ്റായ ധാരണകളും മനുഷ്യർക്കിടയിൽ ചില മുസ്ലിങ്ങൾ പോലും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഗ്രന്ഥത്തിലുള്ളത്, എന്താണ് സത്യാവസ്ഥ എന്ന് കൂടി തരണത്തിൽ ആ വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ജിസിയ എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം, ഒരാൾ മുസ്ലിമായി തീരണമെങ്കിൽ അഞ്ച് കാര്യം നിർബന്ധമാണ്. അതിലൊന്ന് സക്കാത്ത്, ഓരോരുത്തരുടെയും സമ്പത്തനുസരിച്ച് മുസ്ലിം അതിന്റെ നിശ്ചിത ശതമാനം 2.5% സക്കാത്ത് കൊടുക്കുവാൻ നിർബന്ധമാണ്. അപ്പൊ എത്ര സമ്പത്തുണ്ടോ ആ സമ്പത്തിന്റെ എല്ലാം, അവന് വരുമാനം ഉണ്ടാക്കാവുന്ന ഏതെല്ലാം മാർഗമുണ്ടോ അതിന്റെ എല്ലാ ഒരു വിഹിതം പാവങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൊടുക്കുവാൻ ഈ മുസ്ലിം ബാധ്യസ്ഥരാണ്. അപ്പൊ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അത് കൊടുക്കാതിരിക്കുവാൻ നിർവാഹമില്ല. അത് നടന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ യുദ്ധം ചെയ്ത ചരിത്രമാണ് മുസ്ലിം ഖലീഫമാർക്കുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ മുസ്ലിങ്ങളിൽ നിന്ന് സക്കാത്ത് വാങ്ങുമ്പോൾ അമുസ്ലിങ്ങളായ ആളുകൾ അവർ ഈ മുസ്ലിങ്ങളിൽ നിന്ന് സക്കാത്ത് വാങ്ങുക മാത്രമല്ല, യുദ്ധരംഗങ്ങളിലെല്ലാം ഇസ്ലാമിനെതിരെ തത്രക്കൾ യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ ആ യുദ്ധരംഗത്തേക്ക് പോയി യുദ്ധം ചെയ്യുകയും ഈ രാജ്യത്തെ കാത്തുകൂട്ടിക്കുകയും ചെയ്യുക എന്നുള്ള ബാധ്യത മുസ്ലിങ്ങൾക്കുണ്ട്. എന്നാൽ അവർ ജീവിക്കുന്ന അമുസ്ലിങ്ങൾക്കില്ല. അപ്പൊ ഇവരുടെ സ്വത്തിനും ഇവരുടെ ജീവനും സുരക്ഷിതത്വം കൊടുക്കുവാൻ വേണ്ടി മുസ്ലിങ്ങൾ പോയി യുദ്ധം ചെയ്യുന്നു. രാജ്യത്തിൽ ഭരണാധികാരികൾ കിണറുകൾ പിടിപ്പിക്കുന്നു, റോഡ് വെട്ടുന്നു, അതുപോലെ തന്നെയുള്ള മറ്റ് പല സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നു. ഇതിനെല്ലാം വേണ്ടി വരുന്ന പണം മുസ്ലിങ്ങളുടെ സക്കാത്തിൽ നിന്നൊരു വിഹിതം സ്വീകരിക്കുമ്പോൾ ഈ അവിടെ ജീവിക്കുന്ന അമുസ്ലിങ്ങളായ ആളുകളിൽ നിന്ന് അവർക്ക് നൽകുന്ന സംരക്ഷണ ഉത്തരവാദിത്തത്തിന്റെ പേരിൽ, അവരുടെ ജീവനും അവരുടെ സ്വത്തിനും നൽകുന്ന സംരക്ഷണത്തിന്റെ പേരിൽ ഒരു തുച്ഛമായ ഒരു ശതമാനം മാത്രം അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ മുസ്ലിങ്ങൾ കൊടുക്കുന്ന സക്കാത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പരിമിതമാണ് ഇവരിൽ നിന്ന് വാങ്ങുന്ന ഈ ജിസിയ എന്ന് പറയുന്നത്. അതും ചില ആളുകൾക്കെല്ലാം വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം അന്നത്തെ ഖലീഫമാരെ ഒഴിവാക്കി കൊടുത്തിരുന്നു. വരുമാനമുള്ള ആളുകളിൽ നിന്നാണ് ഈടാക്കിയിരുന്നത്, അല്ലാത്ത ആളുകളെ സർക്കാർ തന്നെ സംരക്ഷിക്കുന്ന പദ്ധതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇങ്ങനെ ഇവർക്ക് ഈ സംരക്ഷണം കൊടുക്കാൻ കഴിയില്ല എന്ന് കാണുന്ന ഘട്ടത്തിൽ തിരിച്ച നികുതി പോലും തിരിച്ചു കൊടുത്ത പാരമ്പര്യമാണ് ഇസ്ലാമിലുള്ളത്. അതുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കണം. തിരിച്ച നികുതി ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യൻ നിന്ന് ഈടാക്കിയ നികുതി തിരിച്ചു കൊടുത്ത സമ്പ്രദായം? എന്നാൽ ഇസ്ലാമിൽ മാത്രം നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുന്നു. അബൂബൈദത്തുൽ ജറാഹ് എന്ന് പറയുന്ന മുസ്ലിം സേനാധിപൻ അദ്ദേഹത്തിന്റെ സൈന്യങ്ങളെ അമ്പാടും പരാജയപ്പെടുത്തുവാൻ വേണ്ടി റോമക്കാരായ ആളുകൾ വംശിച്ച പടയൊരുക്കം നടത്തുന്നു എന്ന് കേട്ടപ്പോൾ അങ്ങേവരെ ഇല്ലാത്ത രൂപത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സർവസഖ്യം രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു വൻപിച്ച മുന്നേറ്റത്തിന് റോമക്കാരായ ആളുകൾ ഒരുക്കം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത കിട്ടിയപ്പോൾ അബൂബൈദത്തുൽ ജറാഹ് എന്ന് പറയുന്ന ഈ പടത്തലവൻ തന്റെ ഗ്രാമത്തലവന്മാരായ ആളുകൾ എഴുതുകയുണ്ടായി. എന്താണ്? നിങ്ങൾ അവരിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന നികുതികൾ അവർക്ക് മടക്കി കൊടുക്കണം, ജിസിയ മടക്കി കൊടുക്കണം. ഇതുവരെയും അവരിൽ നിന്ന് വാങ്ങിയ ജിസിയ മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കുമ്പോൾ അവരോട് നിങ്ങൾ പറയണം, നമ്മൾ തമ്മിലൊരു വ്യവസ്ഥയുണ്ട്, അതായത് നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാം എന്നുള്ള വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ജിസിയ വാങ്ങിയത്. എന്നാൽ ഇതാ റോമക്കാരായ ആളുകൾ വമ്പിച്ച പടയൊരുക്കം നടത്തുന്നു. ഈ യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് വാങ്ങിയ നികുതി ജിസിയ ഞങ്ങൾക്കിതാ നിങ്ങൾക്കിതാ ഞങ്ങൾ മടക്കി തരികയാണ് എന്ന് അവരോട് പറയണം. പറഞ്ഞിട്ട് വേണം നിങ്ങൾ കൊടുക്കുവാൻ. ഇനി ഈ സന്ധി നമ്മൾക്കിടയിൽ നിലനിൽക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ വിജയമുണ്ടായാൽ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്ത് ജീവിച്ചിരുന്ന അമുസ്ലിങ്ങളായ ആളുകളുടെ ജിസിയ മടക്കി കൊടുത്തപ്പോൾ അവർ പോലും പ്രാർത്ഥിക്കുകയുണ്ടായ റദ്ദക്കും മുസാബ് അലൈന അവർ അഹറക്കും അലൈഹിം, അല്ലാഹു നിങ്ങളെ ഞങ്ങൾക്ക് മടക്കിത്തരട്ടെ, നിങ്ങളുടെ മേൽ ദൈവം നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നൽകട്ടെ, നിങ്ങളെയാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ മുസ്ലിങ്ങൾ ആരാണ് ആ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, തങ്ങളുടെ നാട്ടുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ആ നാട്ടുകാരിൽ നിന്ന് റോമക്കാരിൽ നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും മുസ്ലിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ച സുരക്ഷിതത്വവും സമാധാനവും അതിന്റെ പ്രതികരണമാണ് അവരുടെ ഈ വാക്കുകളിൽ നമുക്ക് കാണുന്നത്. റദ്ദക്കും മുസാബ് അലൈന അവർ അഹറക്കും, ഈ ഞങ്ങൾക്ക് ഒന്നും തന്നെ നിങ്ങൾ മടക്കി തന്നില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ എന്ന് കിതാബുൽ ഖറാജിൽ 149-ാമത്തെ പേജിൽ ഈ സംഭവം രേഖപ്പെടുത്തിയാണ് ഇമാം അബി യൂസഫ്. അപ്പൊ ഇവിടെയെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്, ഇസ്ലാം സമാധാനത്തിന്റെ സന്ദേശമാണ്. ഇസ്ലാം ഒരിക്കലും നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിപ്പിക്കുവാനും അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. വിശ്വാസത്തിലെ ഈ അഭിപ്രായ വ്യത്യാസം എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാനും ഇഷ്ടമുള്ളവർക്ക് അഭിശസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. അവിടെയൊന്നും യാതൊരു നിർബന്ധവും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അമുസ്ലിങ്ങളായ ആളുകളോട് നല്ല രൂപത്തിൽ തന്നെ പെരുമാറണം, അവരോട് നീതി അനുസരിച്ച് പെരുമാറണം, അവരോട് അനീതി ചെയ്യുന്നവരെ അന്നാ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രൂപത്തിലുള്ള പ്രവർത്തനം നിർദ്ദേശം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ജീവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രികളുമായി സഹകരിക്കുകയും അവരുമായി ബന്ധപ്പെടുകയും അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും അവരുടെ നവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ആ മുസ്ലിങ്ങളുടെ ഏതയച്ച ശരീരത്തെ പോലും പ്രവാചകൻ ആദരിച്ചിരുന്നു. ഒരിക്കൽ ഒരു മൃതശരീരം കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റു. കൂടെ ഉണ്ടായിരുന്ന അനുയായികളും അത് കണ്ടിട്ട് എഴുന്നേറ്റു. മൃതശരീരം പോയി കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, പ്രവാചകനെ അത് ജൂതന്റെ മയ്യത്താണല്ലോ. പ്രവാചകന്റെ മുഖം വിവരണമായി. പ്രവാചകൻ ചോദിച്ചു, എന്താണ് ജൂതൻ? മനുഷ്യനല്ലേ? അപ്പോ ഏതരയത്ത് ഒരു മൃതശരീരത്തെ പോലും ആദരിക്കുന്ന സ്വഭാവമായിരുന്നു പ്രവാചകൻ കാണിച്ചു കൊടുത്തത്. ആ മുസ്ലിമിന്റെ മയ്യത്താണല്ലോ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ജനാദ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കണം. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി കടമിടപാടുകൾ നടത്തി. എന്നിവ ചിന്തിച്ചു നോക്കുക, പ്രവാചകൻ മരിക്കുമ്പോൾ പ്രവാചകന്റെ പഴയെങ്കിൽ 30 താഴ് ഗോതമ്പത്തിന് എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് ഒരു ജൂതന്റെ പക്കലായിരുന്നു പണയം വെച്ചത്. പ്രവാചകന്റെ കക്കടിയിൽ അബ്ദുറഹ്മാനെ പോലെയുള്ള വർദ്ധിച്ച പണക്കാരുണ്ട്, ഉസ്മാനെ പോലെയുള്ള പണക്കാരുണ്ട്. പ്രവാചകന് വേണ്ടി എന്തും കൊടുക്കാൻ, സ്വന്തം ജീവൻ വേണമെങ്കിൽ ജീവൻ കൊടുക്കുവാൻ തയ്യാറായ അനുയായികളും അനുചരന്മാരും എമ്പാടും ഉള്ളപ്പോൾ പ്രവാചകൻ ഒരു ജൂതന്റെ അടുക്കൽ തന്റെ പഴയെങ്കിൽ പണയം വെച്ചിട്ടാണ് തന്റെ മക്കൾക്കും തനിക്കും ആഹാരത്തിനുള്ള വര കണ്ടെത്തിയത്. എന്താണെന്ന് നാം മനസ്സിലാക്കുന്നത്, അവരുമായുള്ള ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ, അമാനത്തുകൾ എല്ലാം നിർവഹിക്കാം. നല്ല രൂപത്തിലുള്ള ബന്ധവും പെരുമാറ്റവും അവരുമായി നടത്തണം എന്ന് മാർഗ്ഗദർശിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിടവാങ്ങിയത്. അതുകൊണ്ട് ഈ സമാധാനത്തിന്റെ സന്ദേശം നാം ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. അന്യ മതങ്ങളെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ, പരസ്പരം മനസ്സിലാക്കുമ്പോൾ നമ്മൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ നീങ്ങുകയും നഷ്ടപ്പെട്ടു പോയ ആ സമാധാനവും ശാന്തിയും നമുക്ക് കൈവരുകയും ചെയ്യും. അതിനുവേണ്ടി ഇത്തരം വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ഖുർആൻ പഠിക്കുവാൻ അമുസ്ലിങ്ങൾ തയ്യാറാവുക, അമുസ്ലിങ്ങളെ വേദഗ്രന്ഥങ്ങൾ പഠിക്കുവാനും അവരുടെ വിശ്വാസങ്ങൾ മനസ്സിലാക്കാനും മുസ്ലിങ്ങൾ തയ്യാറാവുക. ഇങ്ങനെ പരസ്പരമുള്ള സൗഹൃദത്തിലൂടെ, സ്നേഹങ്ങളിലൂടെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സൗഹൃദം പുനഃസ്ഥാപിക്കുവാനും സമാധാന അന്തരീക്ഷം നിലനിർത്തുവാനും നമുക്ക് സാധിക്കും. സർവശക്തനായ ദൈവം നമ്മുടെ മനസ്സിന് അതിനുള്ള വിശാലത നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളും അതുപോലെ തന്നെ തെറ്റുകളും ദൈവം നമ്മുടെ നമുക്ക് കുറച്ച് മാപ്പാക്കി തരുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
ഇന്ന് നമ്മുടെ നാടും സമൂഹവും ഏത് രീതിയിൽ ചിന്തിക്കണം, ഏത് രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണകളോടുകൂടി നിങ്ങളോട് അദ്ദേഹം പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ടായി. ഇന്ന് കേരള നബുവത്തുൽ മുജാഹിദീന്റെയും മറ്റ് പോഷക സംഘടനകളുടെയും സംയുക്ത സമ്മേളനം ഈ പാലക്കാട് നഗരിയിൽ നടക്കുമ്പോൾ ഇവിടെ മതം മനുഷ്യ സൗഹാർദ്ദത്തിനുള്ള ഒരു മഹത്തായ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിവിധ മതക്കാരും വിവിധ പ്രദേശത്തുകാരും ഈ നാടിന്റെ ഒത്തൊരുമിച്ച് ഉള്ള പ്രവർത്തനത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായി ഈ നാടിനു വേണ്ടി സേവനങ്ങൾ അർപ്പിക്കുവാൻ കഴിയുള്ളൂ. അത്തരം ഒരു നിർണായകമായ ഒരു സാഹചര്യത്തിൽ ഈ സമ്മേളനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സമ്മേളനത്തിൽ ഞാൻ അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ മതവിശ്വാസികൾ തിങ്ങി താമസിക്കുന്ന നാടാണ് ഇന്ത്യ. അവർക്കിടയിലെ ഐക്യത്തിലൂടെയും പരസ്പര സഹകരണത്തിലൂടെയും മാത്രമേ നാട്ടിൽ പുരോഗതിയും ജനത്തിന്റെ ക്ഷേമവും സാധ്യമാവുകയുള്ളൂ. ഇസ്ലാമും മുസ്ലിങ്ങളും ഗുരുതരമായ തെറ്റിദ്ധാരണകൾക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. തൽഫലമായി ഇസ്ലാം കിരാതവും കടകൃതവുമാണെന്നും മുസ്ലിങ്ങൾക്ക് അന്യവിഭാഗങ്ങളുമായി സ്നേഹത്തിലും തൽക്കരയിലും വർദ്ധിക്കാൻ സാധ്യമല്ലെന്നുമുള്ള ധാരണ പോലും വളർന്നു വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ മഹാസമ്മേളനം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. മതം മനുഷ്യനെ സംസ്കരിക്കാനും നന്നാക്കി തീർക്കാനുമുള്ള തത്വസംഹിതയാണ്. ഇസ്ലാമാകട്ടെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് വിഭാവനം ചെയ്യുന്നത്. ഒരു മതവും പരമത നിന്നകൾ പഴയ നിന്ന് കൽപ്പിക്കുന്നില്ല. മനുഷ്യന്റെ ഐക്യം ഊന്നിപ്പറയാത്ത ഒരു ദർശനവുമില്ല. സമസ്ത ലോകത്തിനും സുഖം ഭവിക്കട്ടെ എന്നാശംസിക്കുന്ന ഹൈന്ദവ ദർശനവും ஐந்தாம் தர்சனமும் நீங்க போலே நீங்க அயல்காரனை சேமிக்குவார் என்ன கழித்துவ தர்சனமும் மனுஷரே நீங்களே நாம் ஒரு ஆணில் நின்றும் ஒரு பெண்ணில் நின்றும் சுற்றித்திருக்கணும் என்ன இஸ்லாமிக அத்தியாபகங்களோ மனுஷரை வேறுபிரித்து காணிக்கொண்டிருந்தார். அதே லோகத்துள்ள முழுவன் மனுஷரும் ஒரே தெய்வத்தின் சுற்றிகளும் ஒரே ஆத்மாவில் நின்றாயவருமானும் ஒரே மாதாபிதாக்களுடைய சந்தானங்களுமானும் லோகத்துள்ள முழுவன் மனுஷருடையும் ஜாதி ஒன்னானும் எல்லாவரும் ஒரே வர்க்கக்கார். பிரவாசகன் அருள் செய்து நிச்சயம் நீங்களது தெய்வம் ஏகனான நீங்களெல்லாம் பிதாவும் ஒரா தனே ஜென்மமோ பிரவாதித்தமோ குடும்ப உயிரதையோ அல்ல மகத்துவத்தின் மானதண்டம் மறைச்சு தர்ம நிச்சயான போதம் தாராளமாகி வளர்த்து கொண்டு வரேண்டிருக்கும். இஸ்லாமிய வீசனத்தில் லோகத்திலே ஏற்றவும் சேஷ்டமாய சுற்றி மனுஷனான் அவன் குடும்பமும் ஜாதியும் வர்க்கவும் வர்ணவும் தேசவும் பாஷையும் ஏதாயிருந்தாலும் சரி நென்மனா அவன் ஆதரணியனான் அவன் துஷ்கர்மங்களான அவனே அவமானிதனும் விஞ்ஞானமாக்கிச்சிருக்கிறது. மதவிசுவாசங்களுக்கு அதீதமாய் மனுஷனை மாணிக்கணும் என்று இஸ்லாம் ஆஜ்ஞாபிக்கும். ஒரிக்கல் ஒரு மிருததேகம் கொண்டு போகுன்னது கண்டபோல் பிரவாடகனாய முகமது நபி ஸல்லல்லாஹு அலைஹி வஸல்லம் திருமேனி எழுந்துட்டு நின்னு அப்போ அவளுடைய அனுகரன்மார் அதொரு எகூதென்றதானல்லோ என்று பண்ணும் உடன் பிரவாச திருமேனி ஸல்லல்லாஹு அலைஹி வஸல்லம் பிரதிபலித்தது அத்தேகவும் மனுஷனானல்லோ என்னும். அதுபோல தான் மதபரமாய வைஜாத்தியவும் வைவித்தியவும் அந்யோன்யமுள்ள அதிக்கிரமங்களுக்கு வலியுறுத்துவன் பாடில்ல. நன்மையே பிரேரிப்பிக்கும் தின்மையை பிரதிரோதிக்கும் வைவித்தியங்களுக்கு அதீதமாய் பரஸ்பரம் சகாய்க்கையும் சகோதரிக்கையுமான வேண்டது. அல்லாஹ் அவசியப்படுவது தஹாவனு அலல் பிர்ரி வத்தக்வா வலா தஹாவனு அலல் இஸ்மி வல் உத்வான் புண்ணியத்திலும் பக்தியிலும் பரஸ்பரம் சகாய்க்குவ பாவத்தினும் அக்கிரமத்தினும் பரஸ்பரம் சகாய்க்கிறது என்னானோ விசுவாசம் ஆயுடனேலும் அடிக்கல்பிக்கான் பாடில்ல. இக்காரியத்தில் இஸ்லாம் விசாலவும் சகிஷ்ணதாபூர்வமாய சமூகமான சீகரிச்சுள்ளது. மதத்தில் ஒருவித நிர்பந்தமும் இல்ல என்று குர்ஆன் அசங்கிதமாய் பிரஸ்தாபிக்கும். அதுபோல தான் ஆராதனா சுதந்திரம் இஸ்லாம் அனுமதிக்கும். பிரவாசகന്റെ காலத்ത് பிரவாசகന്റെ பள்ளியுடைய ஒரு ഭാഗത്ത് നെജറാനിൽ നിന്ന് വന്ന ക്രൈസ്തവ സഹോദരന്മാർക്ക് പ്രാർത്ഥന നടത്താൻ അനുവാദം നൽകിയ പ്രവാചകൻ വളരെ ഉത്തുങ്കരയിലാണ് ഈ രംഗത്ത് എന്ന് കാണാം. ഇസ്ലാം പൂർണമായും ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ അവഹേളിക്കുന്നതും ചീത്ത പറയുന്നതും ഖുർആൻ കഠിനമായി വിരോധിക്കുന്നു. അവയുടെ ആരാധകർക്ക് മനോവിഷമം ഉണ്ടാക്കുകയും വികാരം വരുന്നപ്പെടുകയും ചെയ്യുന്ന പരാമർശങ്ങളെല്ലാം പൂർണ്ണമായും വർദ്ധിക്കുവാൻ അത് ആജ്ഞാപിക്കുന്നു. അല്ലാത്ത പക്ഷം അത് മതസംഘർഷത്തിന് വഴിയൊരുക്കുമെന്ന് കാരണം അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന ഖുർആന്റെ ശാസന എത്ര സത്യമാണെന്ന് പരിശോധിച്ചു നോക്കൂ. അതുപോലെ തന്നെ മുഴുവൻ മത അനുയായികളുടെയും ആരാധനാലയങ്ങളുടെ പവിത്രത സംരക്ഷിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. മുസ്ലിം ഭരണാധികാരികളും സമുദായ നേതാക്കളും അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങൾ പരിരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. അവിവേകികളും അമിതാവേശക്കാരുമായ മുസ്ലിങ്ങൾ അവ പള്ളികളാക്കി പരിവർത്തിപ്പിക്കാനുള്ള പശ്ചാത്തലം പോലും ഉണ്ടാകരുന്ന നിർബന്ധം നമ്മുടെ പൂർവികന്മാർക്കുണ്ടായിരുന്നു. ഒരു സംഭവം ഞാൻ അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പലസ്തീനിൽ നൂറ്റാണ്ടുകളായി നിലനിന്നു പോന്നിരുന്ന സാമ്രാജ്യവാഴ്ചക്ക് അന്ത്യം കുറിച്ചത് മഹാനായ ഉമർ ഫാറൂഖ് ആയിരുന്നു. ഇറാഖിയസിന്റെ മരുതക ഭരണത്തിൽ നിന്ന് ആശ്വാസമേറ്റ വ്യക്തി എന്ന നിലയിൽ തദ്ദേശവാസികൾ അദ്ദേഹത്തിന് സ്നേഹപൂർണമായ അംഗീകരണമാണ് നൽകിയത്. അവരുടെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നത് തലത്തെ ക്രൈസ്തവ പുരോഹിതനായ സഫർ സൂസും പരിവാരവുമായിരുന്നു. അവരോടൊപ്പം അവിടെ ചുറ്റിക്കറിയിക്കാനവേ മധ്യാഹ്ന നമസ്കാരത്തിന് സമയമായി. ഉയരമറിഞ്ഞ പുരോഹിതൻ ഉമറിനോടും കൂട്ടരോടും ചർച്ചിൽ വെച്ച് നമസ്കരിക്കുവാൻ പറഞ്ഞു. എന്നാൽ ഉമർ റസൂലുള്ളാഹി അൻഹു ആ നിർദ്ദേശം നന്ദിപൂർവ്വം തിരസ്കരിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം താൻ അവിടെ വെച്ച് നമസ്കരിച്ചാൽ പിൽക്കാലത്ത് ഔദ്യോഗികളായ മുസ്ലിങ്ങൾ ആരെങ്കിലും അതിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ച് അത് പള്ളിയിലാക്കി മാറ്റാൻ ശ്രമിക്കുക ചെയ്തേക്കുമെന്നായിരുന്നു. ഇത് ഒരു വേള നമുക്ക് ചിന്തിക്കുവാൻ തന്നെ ഇന്ന് കഴിഞ്ഞില്ലെങ്കിലും എത്ര ഭദ്രസ്ഥരായ പൂർവികർ ഈ കാര്യങ്ങളിൽ നിന്ന് ചിന്തിക്കാൻ നമുക്ക് ഇത് വഴിയൊരുക്കും. മറ്റന്നത്തെക്കാളും കൂടുതൽ മതവിശ്വാസികൾ ജാഗരൂകരായിരിക്കാൻ സന്ദർഭമാണിത്. ഒരിക്കലും മതങ്ങൾ കലാപപ്പെടി വരുത്തുന്നില്ല. മതത്തെ ചൂഷണോപാധിയാക്കി സ്വീകരിച്ചവരാണ് കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. മതത്തെ അധികാരത്തിനുള്ള കുറുക്കുവഴിയായി കാണുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയും മതങ്ങൾ ഉദ്ഘോഷിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും സൗഹാർദ്ദതയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്താൽ സമാധാന ഭംഗമോ സംഘർഷങ്ങളോ ഉടലെടുക്കില്ല. അങ്ങനെ തുറന്നു ചിന്തിക്കുവാനും സൗഹാർദ്ദ അന്തരീക്ഷം അരച്ചു തീർപ്പിക്കുവാനും ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ എന്റെ പ്രസംഗം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ മതസൗഹാർദ്ദത്തിന് വേണ്ടി ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സമ്മേളനം നമ്മുടെ സമൂഹത്തിൽ മഹത്തായ ഒരു പരിവർത്തനം സൃഷ്ടിക്കുവാൻ സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ നമ്മുടെ സമൂഹത്തിനും നാടിനും എല്ലാവിധ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഈ സമ്മേളനം തീർച്ചയായും ഇതുകൊണ്ട് ഒരു ഉപകാരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം